2024 December 29 ഞായറാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ വാരാന്ത്യ കോമതിയുടെ ഒന്നാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. കഥയൊഴുകിയ ആറാട്ടുക്കടവ്. പി ആർ ശാരദ എഴുതുന്നു. പട്ടാള കഥകളും കുട്ടികളുടെ കഥകളും പറഞ്ഞ് കഥയിൽ സ്വന്തം ഭൂമിക തീർത്ത നന്ദനാർ കഥകൾ കണ്ടെടുത്ത അങ്ങാടിപ്പുറത്തിന്റെ വഴികളിലൂടെ. സ്നേഹവായ്പിന്റെ നിഷ്കളങ്കതയുടെ ലോകമായിരുന്നു ഉണ്ണിക്കുട്ടന്റേത്. മലയാളം പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടുതന്നെ തലമുറകൾ ആ ലോകത്തിന്റെ മധുരം ആർത്തിയോടെ നുകർന്നു. പിറന്നാൾ സമ്മാനമായി കിട്ടിയ നന്ദനാരുടെ കഥകൾ ഉണ്ണിക്കുട്ടനോടൊപ്പം ഒരു ദേശത്തെ മുഴുവൻ എനിക്ക് തന്നു. പെരുമഴയിൽ നനഞ്ഞുകുതിർന്നൊരു രാവിലെ മലപ്പുറം അങ്ങാടിപ്പുറത്തെത്തുമ്പോൾ തിരുമാന്താംകുന്ന് ദേവിയെ തൊഴുത് എന്നെ കാത്ത് നിൽപ്പുണ്ട് നന്ദനാരുടെ മൂത്ത മകൻ സുധാകരനും ഇളയച്ചന്റെ മകൻ ശശിധരനും. ചെല്ലുമെന്ന് നേരത്തെ അറിയിച്ചതും ഭാഗ്യം. നന്ദനാരുടെ കഥകൾക്ക് പശ്ചാത്തലമായ നാട്. നന്ദനാർ ഓർമ്മയായിട്ട് 50 വർഷം കഴിഞ്ഞു. വള്ളുവനാടൻ മലയാളത്തിന്റെ തെളിമയും പച്ചയായ ജീവിത സന്ദർഭങ്ങളും അടങ്ങുന്ന 7 നോവലുകൾ, 11 കഥാസമാഹാരങ്ങൾ, 1 നാടകം. ജീവിതം സുന്ദരമാണ് എന്ന് ആഹ്വാനം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടന്ന സ്വന്തം കഥയിലെ നായകനാകാൻ ജീവിതത്തിൽ നന്ദനാർക്ക് കഴിഞ്ഞില്ല. ഉണ്ണിക്കുട്ടന്റെ ലോകം പോലെ സുന്ദരമായിരുന്നില്ല നന്ദനാർ എന്ന പി സി ഗോപാലന്റെ ബാല്യം. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിലെ നന്ദനാരുടെ ജന്മഗ്രഹത്തിലേക്ക് നടക്കുമ്പോൾ സുധാകരൻ ആ കഥ പറയുകയായിരുന്നു. കഥയൊഴിഞ്ഞ കുട്ടിക്കാലം. 1926 ഒരു മിഥുനമാസ രാത്രിയിലാണ് നാണിക്കുട്ടി അമ്മയുടെയും പരമേശ്വര തരകന്റെയും മൂത്ത പുത്രനായി പി സി ഗോപാലൻ ജനിക്കുന്നത്. പിന്നെ കേശവൻ, പാറക്കുട്ടി എന്നീ 2 സഹോദരങ്ങളും കൂട്ടിനെത്തി. പൂരപ്പറമ്പിൽ ചെങ്ങര എന്ന സമ്പന്നമായ തറവാടായിരുന്നു നന്ദനാരുടെ അമ്മയുടേത്. കൂട്ടുകുടുംബം ഭാഗിക്കപ്പെട്ടപ്പോൾ സ്വത്തെല്ലാം അടുത്ത ബന്ധു തട്ടിയെടുത്തു. അങ്ങനെ വന്നു കയറിയ ദാരിദ്ര്യം, അവഗണന, കുത്തുവാക്കുകൾ എല്ലാം നന്ദനാർ പിന്നീട് കഥയ്ക്ക് വിഷയങ്ങളാക്കി. എന്നാൽ കുഞ്ഞു ഗോപാലന് ജീവിതം വെറുത്തു തുടങ്ങാനും അവ കാരണമായി. അറ്റകുറ്റപ്പണി കഴിഞ്ഞ് പൂട്ടിക്കിട്ടിരുന്ന പത്തായപ്പുരയ്ക്ക് മുന്നിൽ ഞങ്ങൾ നിന്നു. വിലക്കപ്പെട്ട കഞ്ഞി എന്ന കഥയിൽ ചത്ത പല്ലി കിടന്ന കഞ്ഞി കുടിക്കാൻ ഇടയായ വേണുവും ആട് കുടിച്ച കഞ്ഞിയുടെ ബാക്കി വലിച്ചു കുടിച്ച ദാരിദ്ര്യം എന്ന കഥയിലെ അപ്പുണ്ണിയും മനസ്സിലേക്ക് കയറി വന്നു. ചോർന്നൊലിക്കുന്ന പത്തായപ്പുരയിൽ കത്തിപ്പടരുന്ന വിശപ്പ് കൊണ്ട് ചുരുണ്ട് കിടക്കുന്ന ഗോപാലിനെ 10-ാം വയസ്സിൽ സ്കൂളിൽ ചേർത്തു. കൊടും പട്ടിണിയിലും സമർത്ഥനായ വിദ്യാർത്ഥിയായി 5-ാം ക്ലാസ് ജയിച്ചു. 6-ാം ക്ലാസ്സിൽ ചേരാൻ ഫീസിനായി 4 അണയ്ക്കായി കണ്ണീരോടെ പലരോടും ഗഞ്ചി. കിട്ടാതെ വന്നപ്പോൾ പഠിപ്പ് നിർത്തി. പത്തായപ്പുരയിൽ നിന്ന് തിരിച്ചു നടന്ന് സുധാകരൻ കഥ തുടർന്നു. വീട്ടിലെ ദുസ്സഹമായ ജീവിതം, അച്ഛനെ തളർത്തിയ കാലം, പഠിക്കാൻ പറ്റിയില്ല, ജോലിക്ക് ശ്രമിക്കാനുള്ള പ്രായവുമായിട്ടില്ല, ചുറ്റിനും അവഹേളനവും കുറ്റപ്പെടുത്തലും കുത്തുവാക്കും മാത്രം, ദിവസങ്ങളോളം പച്ചവെള്ളം മാത്രം കുടിച്ച ജീവിതം. ഇങ്ങനെ കഴിയുന്നതിലും ഭേദം മരിക്കുകയാണെന്ന് മനസ്സ് ചിന്തിച്ചു പോകുന്ന സ്ഥിതി. ആ അവസ്ഥയിൽ അച്ഛന് ശാന്തിയും സമാധാനവും നൽകിയ ഒരിടമുണ്ട് ഇവിടെ. പുഴ, കല്ലുപാലം, മാന്താദാവ്. കഥയെഴുത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഭൂമിക എന്ന് നന്ദനാർ തന്നെ വിശേഷിപ്പിച്ച ആ സ്ഥലത്തേക്കാണ് നടപ്പ്. ക്ഷേത്രം വലംവെച്ച് ഞങ്ങൾ വടക്കേനടയിലെത്തി. മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ പുൽമേടുകൾ കാണാം. താഴേക്ക് പടികൾ നീണ്ടു കിടക്കുന്നു. ഏതോ പൗരാണിക കാലം കൺമുന്നിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടതുപോലെ. 100 ആണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ അരയാലുകൾ, മാനമുട്ട ശാഖോപശാഖകൾ വിടർത്തി നിൽക്കുന്നു. കാറ്റിൽ വെഞ്ചാമരം പോലെ ആടിയുലയുന്ന അരയാലുകൾ. ആലിന് ചുറ്റും പഴയൊരു തറ. മുന്നിലായി ആർത്തൊലിച്ചൊഴുകുന്ന പുഴ, വെള്ളത്തിന് കലക്കം നിറം. അടുത്തടുത്തായി ഇടയിൽ ഭിത്തി കെട്ടിയ 2 പടവുകൾ പുഴയിലേക്ക് ഇറങ്ങുന്നു. ആലിന്റെ വലതുഭാഗത്ത് ആറാട്ടുകടവ്. ആറാട്ടുകടവിനും കുറച്ചകലെയായി പുഴയ്ക്ക് കുറുകെ ഒരു പാലം. നാട്ടുകാർ കല്ലുപാലം എന്ന് പറയും. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധമുള്ളതാണ് പാലം. ക്ഷേത്രം സ്ഥാപിച്ച ഷാഗു വംശത്തിലെ മാന്താദാവ് എന്ന രാജർഷി അവസാന കാലത്ത് പരമശിവനെ തപസ് ചെയ്തു. സംപ്രീതനായ ദേവൻ തനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ശിവലിംഗം മാന്താദാവിന് നൽകി. അത് ശിരസിൽ വഹിച്ച് താഴോട്ട് താഴോട്ട് വന്നു. ഈ കുന്നിൽ വന്നു ചേർന്ന മാന്താദാവ് ശിവലിംഗം താഴെ വെക്കവേ അത് ഭൂമിയിൽ ഉറച്ചുവത്രേ. നീരാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീപാർവതി പൂജാസമയമായപ്പോൾ താൻ നിത്യപൂജ ചെയ്യുന്ന ശിവലിംഗം കാണാതെ പരിഭ്രാന്തിയായി. ഉടനെ ശ്രീപാർവതി ഭദ്രകാളിയെ വിവരം ധരിപ്പിച്ചു. ഭൂതഗണങ്ങളോടൊത്തുപോയി ശിവലിംഗം വീണ്ടെടുക്കാൻ ആജ്ഞാപിച്ചു. വഴിമധ്യ തടസ്സം നിന്ന പുഴ കടക്കാൻ ഭൂതഗണങ്ങൾ കൂറ്റൻ പാറകൾ എറിഞ്ഞുണ്ടാക്കിയതാണ് ഈ പാലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കഥാവസാനം മാന്താദാവിന്റെ ഭക്തിയിൽ പ്രസാദിച്ച പാർവതി ദേവി ശിവലിംഗം വിട്ടുകൊടുത്തു. ശിവൻ, പാർവതി, ഗണപതി ഇവരുടെയെല്ലാം നിത്യ സാന്നിധ്യം ക്ഷേത്രത്തിനുണ്ടായി. കാര്യസാധ്യനായി ആദ്യമെത്തിയ കാളി തന്നെയാണ് തിരുമാന്താംകുന്ന് ദേവി. ഇതായിരുന്നു അച്ഛന്റെ സ്ഥിരം സ്ഥാനം. സുധാകരൻ അച്ഛന്റെ കഥ തുടരുകയാണ്. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മണിക്കൂറുകളോളം ഇരിക്കും. ക്ഷേത്രത്തിലെ ശംഖനാദവും പൂജാമണികളുടെ ശബ്ദവും അരയാലികളുടെ മർമ്മരവും സന്ധികളുടെ തുടിപ്പുമെല്ലാം ചേർത്ത് തന്നെ അലൗകികമായ അനുഭൂതിയിലേക്ക് ഉയർത്തിയിരുന്നുവെന്ന് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കല്ലുപാലം കടന്ന് ആ കുന്നിൻ ചെരുവിലേക്ക് നടക്കും. കുന്നിൻ ചെരുവ് കഴിഞ്ഞാൽ റെയിൽ പാളങ്ങളാണ്. പാളത്തിലൂടെ അലക്ഷ്യമായി നടക്കും. അങ്ങനെ ഒരു യാത്രയിൽ പരിചയക്കാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു വീട്ടിലെ പിണ്ടസദ്യയ്ക്ക് ശേഷമുള്ള സർവവാണി സദ്യയിൽ ഊണ് കഴിച്ച് വയറ്റിലെ ശൂന്യതയ്ക്ക് താൽക്കാലിക ശമനം വരുത്തിയ സംഭവം അനുഭവങ്ങൾ എന്ന നോവലിൽ അച്ഛൻ പറയുന്നുണ്ട്. പുഴയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കടവുകളുണ്ടായിരുന്നു. ആഴക്കൂടുതലും ചുഴിയും കാരണം ഇപ്പോൾ പുഴയിലിറങ്ങാൻ വിലക്കുണ്ട്. കുട്ടിക്കാലത്ത് നീന്തൽ പഠിച്ച നന്ദനാർ പാലത്തിന് മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തൊരു ചാട്ടമാണ്. അക്കരെ ഇക്കരെ നീന്തലും മുങ്ങിക്കുളിയും. കാലം പോകെ മുറിമീശ മുളച്ച കാലത്തെ തുടിച്ചു നീന്തലിനിടയിലാകാം. സ്ത്രീകളുടെ കടവിൽ തോർത്തുമുണ്ടെടുത്ത് ദേഹമാകെ സൂപ്പിൻ പതയിൽ പൊതിഞ്ഞു നിന്ന മീനാക്ഷിക്കുട്ടിയെ വല്ലാത്തൊരു കൗതുകത്തോടെ ശ്രദ്ധിച്ചത്. അനുഭവങ്ങൾ എന്ന നോവലിൽ കടിഞ്ഞൂൽ പ്രണയിനിയായ മീനാക്ഷിക്കുട്ടിയെ ഗോപി പ്രണയാവശ്യത്തോടെ കണ്ണുകൊണ്ട് കോരിക്കുടിക്കുന്ന ആ രംഗം മനസ്സിൽ തെളിയുന്നു. കഥയൊഴുകിയ വഴികൾ സുധാകരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പത്തായപ്പുരയുടെ അടുത്തുള്ള നാലുകെട്ടിലായിരുന്നു വലിയമ്മയും ചെറിയമ്മയും കുടുംബവും താമസം. വലിയമ്മയുടെ സംബന്ധക്കാരനായിരുന്നു രാമൻ നമ്പൂതിരി. ഇടയ്ക്കിടെ അദ്ദേഹം നാലുകെട്ടിൽ വരും. വലിയ സംസാരപ്രിയനാണ്. പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള പുള്ളിയുടെ കഥ പറച്ചിൽ അച്ഛന് ഹരമായിരുന്നു. വാഴേങ്കട ഉത്സവം കാണാൻ പോയ കഥ തീരാൻ കുറഞ്ഞത് രണ്ട് ദിവസം പിടിക്കും. അങ്ങാടിപ്പുറം ദേശത്ത് പിന്നെയും ഉണ്ടായിരുന്നു കഥ പറച്ചിലുകാർ. രഹസ്യക്കാരി ചെട്ടിച്ചിയുടെ വിശേഷങ്ങളുമായി വയനാട്ടിൽ നിന്ന് എത്തുന്ന ശങ്കുണ്ണി അമ്മാവൻ, ഭ്രാന്തൻ ശങ്കരൻ നായർ, നായാട്ട് കമ്പക്കാരൻ രാഘവേട്ടൻ, കഥകളുടെ അക്ഷയഖനികളായിരുന്നു ഇവരെല്ലാം. കഥകൾ കേട്ടുനിന്ന് അച്ഛൻ നല്ല കഥ പറച്ചിലുകാരനും പിന്നെ കഥ എഴുത്തുകാരനുമായി. റോഡിന്റെ ഇടതുവശത്തുള്ള വലിയൊരു ഗേറ്റ് തുറന്ന് സുധാകരൻ നടന്നു. നീണ്ടുകിടക്കുന്ന മുറ്റം. വരൂ, ഉണ്ണിക്കുട്ടന്റെ വീട്ടിലേക്ക് സുസ്വാഗതം. ഉമ്മറത്ത് കാത്തു നിൽപ്പുണ്ട്. നന്ദനാരുടെ രണ്ടാമത്തെ മകൻ ഹരിഗോവിന്ദനും ഇളയ മകൻ തുളസിയും മറ്റും. കുട്ടൻ നായർക്കൊപ്പം ഉണ്ണിക്കുട്ടൻ തുള്ളിച്ചാടി പോകുന്ന തൊടിയും മുത്തച്ഛൻ വെറ്റിലും മുറുക്കാനിരിക്കുന്ന ഉമ്മറക്കോലയും കാളിയമ്മ പാത്രം കഴുകുന്ന കിണറ്റിൻകരയുമെല്ലാം അതേപോലെ. ഉണ്ണിക്കുട്ടന്റെ ലോകത്തെ പ്രകൃതിയും വീടും ജീവിതക്രമവും ഈ വീട്ടിലേതു തന്നെ. അരനൂറ്റാണ്ടിന് മുമ്പുള്ള കേരളീയ പ്രകൃതിയോടും ഗ്രാമജീവിതത്തെയും സ്നേഹബന്ധങ്ങളുടെയും മിഴിവാർന്ന ചിത്രം. നന്ദനാരുടെ ഭാര്യ രാധ കഴിഞ്ഞ ജനുവരിയിലാണ് മരിച്ചത്. നവതി എല്ലാവരും ചേർന്ന് വിപുലമായി ആഘോഷിച്ചിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹബന്ധത്തിന് നല്ല ഇഴയടപ്പുമായിരുന്നുവെന്ന് മകൻ സുധാകരൻ നന്നായി ഓർക്കുന്നുണ്ട്. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് നാട്ടിൽ വരുന്ന അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുകയാണ് സുധാകരൻ. സ്നേഹം പുറത്തു കാണിക്കുന്ന പ്രകൃതമായിരുന്നില്ല. എപ്പോഴും ഗൗരവക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിരുന്നു. സിനിമ കണ്ടോളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന പൈസയൊക്കെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിർബന്ധിച്ച് ചായക്കടയിൽ കൂട്ടിക്കൊണ്ടുപോയി പലഹാരം വാങ്ങിത്തരും. കുറച്ച് അടുപ്പമൊക്കെ ആവുമ്പോഴേക്കും അച്ഛന്റെ ലീവ് കഴിഞ്ഞിട്ടുമുണ്ടാകും. ഓർമ്മകളുടെ എഴുത്തുമുറി. നന്ദനാരുടെ എഴുത്തുമുറിയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ചാരുകസേര ഇപ്പോഴുമുണ്ട്. വായനയും എഴുത്തുമെല്ലാം ഇവിടെ തന്നെ. നന്ദനാർ പട്ടാള സേവനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് മുതിർന്നിരുന്നു. മകൾ തുളസിയായിരുന്നു നന്ദനാരുടെ കളിക്കുട്ടി. എഴുത്തിനിടയ്ക്ക് അടുത്തു ചെന്നാൽ സ്നേഹത്തോടെ വാരിയെടുത്ത് മടിയിലിരുത്തുമായിരുന്നു. തുളസിക്ക് ഓർമ്മയുണ്ട്. തുളസിക്ക് 6 വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛന്റെ മരണം. മുറിയുടെ ചുവരിൽ നന്ദനാരുടെ ചിത്രവും കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ സർട്ടിഫിക്കറ്റും ചില്ലിട്ട് വെച്ചിരിക്കുന്നു. വലിയ കട്ടിലിനോട് ചേർന്ന് ഭിത്തി അലമാരയിൽ നിറയെ പുസ്തകങ്ങൾ. കോവിലിനും പാറപ്പുറവും ആയിരുന്നു അക്കാലത്തെ അടുത്ത സുഹൃത്തുക്കൾ. അവർ വന്നാൽ പിന്നെ മുറിയിൽ ഉച്ചത്തിൽ സംസാരവും ചിരിയും നിറയും. പാറപ്പുറം വന്നാൽ 2-3 ദിവസം താമസിച്ചിട്ടേ തിരിച്ചു പോകൂ. ഉറൂബും എസ്കേപ്പറ്റക്കാടുമായിരുന്നു പ്രിയപ്പെട്ട എഴുത്തുകാർ. കഥാകാരൻ ശത്രുഘ്നന് തൂലികാനാമമായി ആ പേരിട്ടത് നന്ദനാരാണെന്ന് സുധാകരൻ പറയുമ്പോഴാണ് അറിയുന്നത്. ഫാക്ടിൽ നന്ദനാരുടെ സഹപ്രവർത്തകനായിരുന്ന ഗോവിന്ദൻകുട്ടിയാണ് നന്ദനാരുടെ രസകത്വത്തിൽ ശത്രുഘ്നൻ ആയത്. സിനിമാപ്രേമിയായിരുന്ന നന്ദനാരുടെ വലിയ ആഗ്രഹമായിരുന്നു തന്റെ ഒരു നോവൽ ചലച്ചിത്രമാക്കുക എന്നത്. പക്ഷേ നന്ദനാരുടെ മരണശേഷം ആ ജീവിതം തന്നെ സിനിമയായി എന്ന അപൂർവ കഥയുമുണ്ട്. സംവിധായകൻ MG ശശി ചലച്ചിത്ര ഭാഷയൊരുക്കിയ അടയാളങ്ങൾ നന്ദനാരുടെ ആത്മകഥാംശം ഏറെയുള്ള അനുഭവങ്ങൾ എന്ന നോവൽ ആധാരമാക്കിയുള്ളതാണ്. നന്ദനാർ പറഞ്ഞുകൊടുത്ത നോവൽ മകൻ സുധാകരൻ കേട്ടെഴുതുകയായിരുന്നു. നോവൽ പൂർത്തിയായി. 2 ആഴ്ച കൂടിയേ നന്ദനാർ ജീവിച്ചിരുന്നുള്ളൂ. മരണമെത്തുമ്പോൾ കഥാകാരന് 48 വയസ്സ്. യാത്ര പറഞ്ഞിറങ്ങവെ മുകൾ നിലയിലെ അടച്ചിട്ട ജനാലയിലേക്ക് അറിയാതെ ഒന്നുകൂടി നോക്കിപ്പോയി. പിന്നെ പൊടുന്നനെ പെയ്തു തുടങ്ങിയ അങ്ങാടിപ്പുറത്തെ മറ്റൊരു മഴയിലൂടെ മടക്കയാത്ര. ദൂരദർശൻ മുൻ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടറാണ് ലേഖിക.